സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
കേരളത്തിലെ വേർപെട്ട സഭകളിൽ ഒരു കാലത്ത് ചിന്തിക്കുവാൻ പോലും ആവശ്യമില്ലാത്ത വിഷയമായിരുന്നു വിവാഹ മോചനം. എന്നാൽ അടുത്ത തലമുറയ്ക്ക് ഒരു സാധാരണ രീതിയായി മാറാവുന്ന സ്ഥിതിയിലേക്ക് കാലം കഴിയുന്തോറും വിവാഹമോചനം വർദ്ധിച്ചു വരുന്നതായാണ് കാണുവാൻ കഴിയുന്നത്. പാശ്ചാത്യ സഭകളിൽ പ്രമാണത്തിന്റെ അജ്ഞത കൊണ്ട് വിവാഹ ജീവിതത്തിൽ ഒന്നിച്ചു പോകുവാൻ കഴിയുകയില്ല എന്നൊരു തോന്നൽ വരുന്ന ഉടൻ തന്നെ വിവാഹ മോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രവണത ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ ഈ വിഷയത്തിൽ വിവാഹ മോചനത്തെ ഏതെങ്കിലും കാരണത്താൽ അനുകൂലിക്കുന്ന ലേഖനങ്ങളും വ്യാഖ്യാനങ്ങളും കഴിയുന്നത്ര പരിശോധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ എഴുത്തുകാർക്ക് വിവാഹ മോചനത്തെ അല്പമെങ്കിലും അനുകൂലിക്കേണ്ട വിധത്തിൽ അവരുടെ സഭകളും സമൂഹവും ആയിത്തീർന്നിരിക്കുന്നു. ആദ്യകാല എഴുത്തുകാരിൽ ചിലർ മത്തായി 19 കാണുന്ന പരസംഗം എന്ന വാക്ക് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യേ നിരപരാധിത്വത്താൽ വിഷമം അനുഭവിക്കുന്ന ജീവിത പങ്കാളിയുടെ രക്ഷയ്ക്കു വേണ്ടി എന്ന നിലയിൽ വിവാഹ മോചനത്തിന് അനുകൂലമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിശ്വസ്തതയുടെ ഏത് ഘട്ടവും വിവാഹമോചനത്തിന് പ്രമാണമായി എടുക്കും. വൈഷമ്യകരമായ അനുഭവങ്ങൾക്ക് ഒരു തോത് അവിടെ വയ്ക്കുവാൻ കഴിയുകയില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ ഈ പഴുതിലൂടെയാണ് സഭകളിലേക്ക് വിവാഹമോചനം പ്രവേശിച്ചത്. വിഷയത്തിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുവാനുള്ള മാനുഷിക പരിമിതി സഭകൾക്കുള്ളതുകൊണ്ട് നിരപരാധിത്വം ഉള്ളതും അല്ലാത്തതുമായ മിക്കവാറും വിവാഹമോചന വിഷയങ്ങളിൽ ക്രമേണ സഭകൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ചുരുക്കം ചില എഴുത്തുകാർ മത്തായി 19 ക്രിസ്തുവിന്റെ പരാമർശം വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെടുത്തി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മത്തായി 19 ആവർത്തന പുസ്തകത്തിലെ ഒരു താത്കാലിക പ്രമാണം ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുന്ന പരീശന്മാരോട് ക്രിസ്തു ഉദ്ധരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ കൽപ്പന ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് മാറ്റമില്ലാതെ അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ ഉപേക്ഷണത്തിന്റെ സകല പഴുതും ക്രിസ്തു അടച്ചുകളയും. ദൈവീക പ്രമാണത്തിനും രാജ്യത്തിന്റെ നിയമത്തിനും അനുസാരമായി എന്നാണ് വിവാഹ പ്രഖ്യാപനം തന്നെ. വിവാഹ മോചനത്തിന് ദൈവവ്യവസ്ഥിതി ഇല്ലാത്തതിനാലാണ് വിവാഹ മോചനത്തിനായി വ്യക്തികൾ ലോക നിയമത്തെ ആശ്രയിക്കുന്നത്. തുടർന്ന് ഒരു പുനർവിവാഹത്തിന് സഭയെ എന്തിന് ദുരുപയോഗം ചെയ്യുന്നു എന്ന ചിന്തയാണ് ഈ പഠനത്തിന്റെ ഒടുവിൽ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിവാഹ മോചനം എന്ന വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അവരുടേതായ പല ന്യായങ്ങളും തീർച്ചയായും പറയുവാൻ കഴിയും. അതിൽ സഹതാപത്തിന്റെയും ചതിവിന്റെയും നിരപരാധിത്വത്തിന്റെയും ഉപദ്രവത്തിന്റെയും വരെ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ഉണ്ടായി എന്ന് വരാം. അതിൽ ഒരു യഥാർത്ഥ വിശ്വാസി പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, സഭയ്ക്കുണ്ടായിരിക്കേണ്ട നിലപാട് വചനത്തിൽ വളരെ വ്യക്തമാണ്. ആ അതിർവരമ്പ് പാലിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ലെങ്കിൽ വിവാഹ മോചനത്തിന് ലോക നിയമത്തെ ആശ്രയിച്ചതുപോലെ പുനർവിവാഹത്തിനും ലോകത്തിന്റെ നിയമത്തെ തന്നെ ആശ്രയിക്കുകയേ നിവർത്തിയുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം അവരവരും ദൈവവുമായി മാത്രം തീർക്കേണ്ടതാണ്. വിവാഹ ജീവിത പ്രശ്നങ്ങളിൽ അകാരണമായി കഷ്ടം സഹിക്കുകയോ നിരപരാധിത്വം കൊണ്ട് വിഷമസ്ഥിതിയിലാകുകയോ ചെയ്യുന്ന വ്യക്തികളോട് സഭ കാണിക്കുന്ന അനുഭാവം ആത്മീയത മുൻനിർത്തിയാണ്. അങ്ങനെയുള്ളവരോടുള്ള സഭയുടെ നിലപാട് സ്ഥലം സഭയുടെ തീരുമാന സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമാണ്. എന്നാൽ പ്രാദേശിക സഭയ്ക്ക് വിവാഹ മോചനവുമായി ബന്ധമില്ലാത്തതുപോലെ പുനർവിവാഹ ശുശ്രൂഷയുമായും ഒരു ബന്ധവുമില്ല എന്നത് നിസ്തർക്കമാണ്.
വിവാഹ മോചനം പുനർവിവാഹം ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇതിനാധാരമായി ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവരുപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരുപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല.
ഏത് പ്രമാണമനുസരിച്ച് വിവാഹം കഴിക്കുന്നുവോ ആ പ്രമാണത്തിന് കീഴുള്ളവരെ ഉദ്ദേശിച്ച് മാത്രമേ ഈ പഠനത്തിന് പ്രസക്തിയുള്ളൂ. ബൈബിളിന്റെ വെളിച്ചത്തിൽ വിവാഹമോചനം, പുനർവിവാഹം എന്നീ വിഷയങ്ങൾ ചിന്തിക്കും. വിവാഹമോചനവും പുനർവിവാഹവും എന്ന വിഷയത്തിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശമാണ് അവസാന വാക്ക്. പരീശന്മാർ ഇത് ചോദിക്കുന്നതിന് മുമ്പായി ഗലീലയിലെ പ്രഭാഷണത്തോട് ചേർന്ന് കർത്താവ് ഈ വിഷയം അവതരിപ്പിച്ചു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാരുടെ ചോദ്യത്തിന് കർത്താവ് മറുപടി നൽകി. പരീശന്മാർക്കുള്ള മറുപടി കൊടുത്ത ശേഷം വീട്ടിൽ വെച്ച് ശിഷ്യന്മാർക്ക് പഠനാർഹമായ വിശദീകരണം ക്രിസ്തു നൽകി. ഇത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന 4 വസ്തുതകൾ: 1, വിവാഹം ആദ്യ സ്ഥാപനമാണ്; 2, ഇരുവരും ഒന്നാകും, അതിനാൽ ഭാര്യ ഭർത്തൃബന്ധത്തെ വേർപെടുത്തുവാൻ കഴിയുകയില്ല അഥവാ നാശം കൂടാതെ വേർപെടുത്താനാവില്ല, അതിനാൽ വിവാഹ മോചനം അനുവദനീയമല്ല; 4, പരസംഗം മൂലം വിവാഹ ബന്ധത്തിന് എന്ത് സംഭവിക്കും? ആ വസ്തുതയ്ക്കാണ് വിശദീകരണം ആവശ്യമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിവാഹമോചനം സംഭവിക്കുന്നത്? സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഗ്രഹിച്ചാൽ ചില കാര്യങ്ങൾ വളരെ വ്യക്തമാകും. കടപ്പാടുകളുടെ കൃത്യവിലോപം, മാനസിക കാരണങ്ങൾ, ദൈവിക നിയമത്തിലെ അജ്ഞത, ഇവ വിവാഹമോചനത്തിന്റെ ചില കാരണങ്ങളായി കാണാറുണ്ടെങ്കിലും പ്രധാന കാരണം കുടുംബ ബന്ധങ്ങളിലെ അവിശ്വസ്തത തന്നെയാകും. ബൈബിളും ഈ കാരണം തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അവിശ്വസ്തത, അസന്മാർഗികത്വം എന്നീ കാരണങ്ങളാൽ സാധാരണ നിലയിൽ മാനുഷിക കൌൺസിലുകളിലും പലരും ഇത് തുറന്നു പറയുന്നില്ല. പകരം മറ്റു കാരണങ്ങൾ അവർ അവതരിപ്പിക്കുന്നതായാണ് മനസ്സിലാകുന്നത്. യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ചില വസ്തുതകൾ ശ്രദ്ധേയമാണ്. 1, വിവാഹമോചനത്തിന്റെ പ്രധാന കാരണം. 2, പഴയ നിയമത്തിൽ വിവാഹമോചനം പരാമർശിക്കപ്പെടുന്ന ഭാഗങ്ങളിൽ പുതിയ നിയമത്തിന്റെ നിലപാടെന്താണ്? 3, പുതിയ നിയമത്തിൽ വിവാഹമോചനമുണ്ട്. 4, വിവാഹമോചകരോടുള്ള വചനത്തിന്റെ നിലപാട് അഥവാ പുനർവിവാഹം സഭയ്ക്ക് നടത്തുവാൻ കഴിയും. ഈ വിഷയത്തിൽ ക്രിസ്തുവിന്റെ നിലപാട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം പരീശന്മാരാലാണ് എടുത്തിടപ്പെട്ടത്. ഈ വിഷയം പഠിക്കുവാനല്ല, പകരം ഈ വിഷയത്തിൽ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിനാണ് അവർ ചോദ്യം ചോദിച്ചത്. യേശുക്രിസ്തു മോശയിക ന്യായപ്രമാണം ലംഘിക്കുന്നവനെന്ന് സ്ഥാപിക്കുവാനുള്ള പരീശന്മാരുടെ നിരന്തര ശ്രമത്തിന്റെ ഭാഗമായിട്ടാകാം അവിടെ പരീക്ഷിക്കുവാൻ അവനോട് ചോദിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീശന്മാരുടെ ചോദ്യം, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? പരീശന്മാരുടെ ചോദ്യത്തിന് ക്രിസ്തുവിന്റെ മറുചോദ്യം, നിങ്ങൾ വായിച്ചിട്ടില്ലയോ, മോശ എന്തെഴുതി എന്നതല്ല, ദൈവം ആദിയിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതിനാൽ വിവാഹത്തിന്റെ ആദ്യ സ്ഥാപനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ യേശുക്രിസ്തു ആഹ്വാനം ചെയ്യും. അവിടെ നാം കണ്ടെത്തുന്നത് ഇപ്രകാരമാണ്: ഏദനിൽ മനുഷ്യ സൃഷ്ടി നമുക്ക് കാണുവാൻ കഴിയും, അതായത് ഭാര്യാവർത്തൃ സൃഷ്ടി. അവിടെ ഏദനിലെ ആദ്യ വിവാഹ സ്ഥാപനം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാന നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് ഭാര്യയോട് പറ്റിച്ചേരും. അതേ സമയം തന്നെ വിവാഹ കരാറിന്റെ സ്വഭാവവും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് രണ്ടുപേർ ഒന്നായിത്തീരും. അതിനാൽ ഏത് കാരണത്താലും ആദാമിന് ഹവ്വയെ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. പിന്നീട് വംശവർദ്ധനയ്ക്ക് ശേഷം പാപത്തിന്റെ ഫലമായി അസന്മാർഗത്വം ലോകത്തിൽ വ്യാപിച്ചപ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു വിഷയമായി തീർന്നു. ഇവിടെ വ്യക്തമാകുന്ന മൂന്ന് പ്രധാന വിഷയങ്ങളും: ഒന്ന്, വിവാഹ ബന്ധത്തിന്റെ നിയമം; രണ്ട്, വിവാഹ ബന്ധത്തിന്റെ സ്വഭാവം; മൂന്ന്, വിവാഹ ബന്ധത്തിന്റെ സ്ഥാനം. ആദ്യമായി വിവാഹ ബന്ധത്തിന്റെ നിയമനം. അത് ദൈവിക നിയമനമാണ്. അതുപോലെ തന്നെ ദൈവത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നാക്കപ്പെട്ട നിയമനവുമാണ്. ദൈവത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നാക്കപ്പെട്ട നിയമനം എന്ന പോലെ തന്നെ ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട നിയമനമായിട്ട് നമുക്കത് കാണുവാൻ കഴിയും. അതിനാണ് ബൈബിൾ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന് പറയുന്നത്. അത് ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട നിയമനം തന്നെയാണ്. ഈ നിയമനത്താൽ ഒന്നിൽ നിന്നും വിട്ടുമാറി ഒന്നിലേക്ക് ചേരുന്നു, അഥവാ അപ്പനെയും അമ്മയെയും വിട്ടുമാറി ഭാര്യയോട് പറ്റിച്ചേരുന്നു. മാതാപിത എന്ന ഏക ഘടകത്തെ വിട്ടുമാറി ഭാര്യയോട് ചേർന്ന് ഏക ഘടകമായി തീരുന്നു എന്നാണ് ഇതിന്റെ സാരം. രണ്ടാമതായി, അവിടെ വിവാഹ ബന്ധത്തിന്റെ സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയും. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏകീഭാവമാണ്. ഇനി മുതൽ രണ്ടായി കാണുവാൻ കഴിയുകയില്ല. അവരവർക്ക് തന്നെയും മറ്റുള്ളവരാലും രണ്ടായി കാണുവാൻ കഴിയുകയില്ല. ആകയാൽ ഏക ഭർത്താവ് ഏക ഭാര്യ എന്ന ആദ്യ നിയമം ക്രിസ്തു പരീശന്മാരെ ഓർമ്മപ്പെടുത്തും. മൂന്നാമതായി, ഏദനിൽ വിവാഹ ബന്ധത്തിന്റെ സ്ഥാനം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടവർ എന്ന സ്ഥാനം. അതുപോലെ തന്നെ ഒരു നുഖത്തിൻ കീഴിൽ തത്തുല്യമായ കടപ്പാടുകളോടുകൂടെ നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനം. നിഷ്പാപ അവസ്ഥയിൽ നൽകപ്പെട്ട സ്ഥാനം. ദൈവം നൽകിയ സ്ഥാനം മനുഷ്യന് മാറ്റുവാൻ അധികാരം നൽകിയിട്ടില്ല. വേർപാട് സംഭവിക്കുവാനുള്ള സാഹചര്യം വചനം തള്ളിക്കളയുന്നില്ല. എന്നാൽ നിയമം കൊണ്ട് ആ ബന്ധം മുറിക്കുവാൻ അനുവാദമില്ല. പകരം നിരപ്പിനായി ശ്രമിക്കാം. അതിനായി ദൈവ ഇടപെടലുകൾക്കായി ദൈവം മുമ്പാകെ സമർപ്പിക്കാം. അടുത്തത് പരീശന്മാരുടെ രണ്ടാമത്തെ ചോദ്യമാണ്. ക്രിസ്തു ഇങ്ങനെ പറയുമ്പോൾ മോശ എന്തിന്റെ വിവാഹമോചനം അനുവദിച്ചു? പരീശന്മാർ ന്യായപ്രമാണ വാക്യത്തിൽ അവരുടെ പാപത്തിന് ന്യായീകരണമുണ്ടോ എന്നാരായിരുന്നു. വിവാഹമോചനം കൽപ്പന എന്നാണ് പരീശന്മാർ പറഞ്ഞത്. ക്രിസ്തു അത് തിരുത്തി അനുവാദം എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആവർത്തന പുസ്തകം 24 ഒന്നു മുതലുള്ള വാക്യങ്ങളിലാണ്. അതുകൊണ്ട് ആവർത്തന പുസ്തകം 24 വിശദീകരണം ആവശ്യമായിരിക്കുന്നു. അവിടെ നാം കാണുന്ന ചില പ്രധാന വസ്തുതകൾ ഇങ്ങനെയാണ്. അവിടെ മോശ വിവാഹമോചനത്തിന് ഒരു വ്യവസ്ഥ നിയമിക്കുന്നു. കാരണം വ്യവസ്ഥ കൂടാതെ പലരും ഉപേക്ഷണത്തിന് മുതിരുന്നതിനാൽ വ്യവസ്ഥയ്ക്ക് മുന്നമേ ഉപേക്ഷണമുണ്ടായിരുന്നു. ലേവ്യാ പുസ്തകം 21 ഉപേക്ഷണത്തെക്കുറിച്ച് രേഖയുള്ളതുകൊണ്ട് മോശ ഈ വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവർ ഉപേക്ഷണം നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. അതിനാൽ മോശ വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം നിഷ്കർഷിക്കുന്നു: അശുദ്ധി കണ്ടെത്താതെ ഉപേക്ഷണം നടത്തരുത്. ഏതെങ്കിലും വിധ അനിഷ്ടാരോപണങ്ങൾ പാടില്ല. പരസംഗവുമായി ബന്ധപ്പെട്ട ആരോപണം വ്യക്തമായി ചൂണ്ടിക്കാണിക്കും. വീണ്ടും നാം അവിടെ കാണുന്നത് വിവാഹമോചനം വിവാഹമോചന ചീട്ടോടുകൂടെ ആയിരിക്കണം. പുരുഷൻ ആ ചീട്ട് സ്ത്രീയുടെ കയ്യിൽ കൊടുക്കണം. തുടർന്ന് അവൾക്ക് പുനർവിവാഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് നാം ആവർത്തന പുസ്തകത്തിൽ കാണുന്നത്. അന്നത്തെ വിവാഹമോചന വ്യവസ്ഥയ്ക്ക് യഹൂദ എഴുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭാര്യമാരെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുക എന്ന ഈജിപ്ഷ്യൻ അനാചാരം ദീർഘവർഷങ്ങൾ അവിടെ അടിമകളായിരുന്ന ഇസ്രയേലിലേക്ക് കടന്നു വന്നതുകൊണ്ട് ആ വിധത്തിൽ ഒരു ക്രമീകരണം ആവശ്യമായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു സുവിശേഷത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഇസ്രായേൽ മക്കളുടെ ഹൃദയകാഠിന്യം എന്നാണ്. മത്തായി സുവിശേഷം 19 കർത്താവ് അത് എടുത്തു പറയുന്നുണ്ട്. കാരണം വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള കൽപ്പന പലപ്പോഴും പുരുഷന്മാർ ദുരുപയോഗം ചെയ്തു. ലേവ്യ പുസ്തകം 18 മറ്റും ഈ വിഷയത്തിലുള്ള ശിക്ഷാക്രമം വളരെ വ്യക്തമാണ്. ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണെങ്കിലും ഈ വിഷയത്തിൽ ഏറ്റവുമധികം ഉപദ്രവിക്കപ്പെട്ടത് സ്ത്രീകളാണ്. ഈ പ്രമാണത്തിന്റെ മറവിടിച്ച് നിരപരാധികളായ സ്ത്രീകളെ അനിഷ്ടം ഹേതുവായി ഉപദ്രവിക്കുകയും കൊല്ലുകയും അവർ ചെയ്യും. ഇതാണ് ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന ഹൃദയകാഠിന്യം, അഥവാ മോശ താൽക്കാലികമായി ന്യായപ്രമാണ കാലത്ത് മാത്രം വിവാഹമോചനം അനുവദിച്ചത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം എന്ന് യേശു ക്രിസ്തു ആരോപിച്ചു. ആവർത്തന പുസ്തകത്തിലെ പരാമർശനങ്ങളുടെ സംഗ്രഹം നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. വിവാഹ ബന്ധത്തിൽ അശുദ്ധി പകരുവാൻ പാടില്ല. തകരാറുകൾ സംഭവിച്ചാൽ നിരപ്പിന്റെ പ്രവൃത്തിക്കാണ് അടുത്ത സ്ഥാനം. യിരമ്യ പ്രവചനം 3:1 ആ വിധത്തിലുള്ളൊരു വാക്യം നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രമാണം ദുരുപയോഗം ചെയ്ത് നിരപരാധികൾ ഹനിക്കപ്പെടാതിരിപ്പാൻ ന്യായപ്രമാണ കാലത്ത് മാത്രം വിവാഹമോചനം അനുവദിക്കപ്പെട്ടു. ദൈവം വിവാഹമോചനം വെറുക്കുന്നു. മലാക്കി 2:16 അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിലും ഒടുവിലത്തെ പുസ്തകമായ മലാക്കിയിലും വളരെ വ്യക്തമായി വിവാഹം ഉപേക്ഷണം കൂടാതെ ഉള്ളതെന്ന സത്യം തെളിയിച്ചിരിക്കുന്നു. പുതിയ നിയമം ആ വ്യവസ്ഥയാണ് തുടരുന്നത്. അടുത്തത് വിവാഹമോചനത്തെക്കുറിച്ച് യേശുക്രിസ്തുവിന്റെ ശ്രദ്ധേയമായ വിശദീകരണം മത്തായിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ വിവാഹമോചനം ആദ്യ നിയമത്തിന് എതിരാണെന്ന് യേശുക്രിസ്തു സ്ഥാപിച്ചു. ന്യായപ്രമാണകാലത്ത് അനുവദിക്കപ്പെട്ട വിവാഹമോചനം അത് ഇടക്കാലത്തേക്ക് മാത്രവും ഇസ്രായേൽ മക്കളുടെ ഹൃദയകാഠിന്യം കൊണ്ട് നൽകിയതുമാകുന്നു എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. തെറ്റിന് ന്യായമായ ശിക്ഷ എന്ന പ്രമാണം വിട്ട് ദൈവത്തിനു നേരെയും കുടുംബത്തിനു നേരെയും ഹൃദയകാഠിന്യത്തോടെ പ്രവർത്തിച്ച് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതി, അതാണ് അവിടെ ഹൃദയകാഠിന്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപ സ്വഭാവം ചെറിയ പഴുതുകളെ വലിയ തെറ്റുകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യും. യേശുക്രിസ്തു വിവാഹമോചനത്തിന് ഒരു പഴുതും നൽകുന്നില്ല. കാരണം ക്രിസ്തുവിനുള്ളവർ ന്യായപ്രമാണത്തിനല്ല കൃപയുടെ പ്രമാണത്തിൽ കീഴ്പ്പെട്ടവർ ആകുന്നു. ന്യായപ്രമാണം ഹൃദയകാഠിന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കൃപയുടെ പ്രമാണം ഹൃദയകാഠിന്യത്തെ സൗഖ്യമാക്കും. ക്രിസ്തുവിന്റെ പ്രമാണമുള്ളവർക്ക് അതിനാൽ വിവാഹമോചനം സാധിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ സംക്ഷേപം നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് പരീശന്മാരെ ആദ്യ നിയമം ഓർപ്പിച്ചു. അവ്യക്തമായത് ആദ്യ പകർപ്പിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കണം. തകരാറിലായിട്ടുള്ളത് യഥാസ്ഥാനപ്പെടുത്ത് സത്യം ആദ്യമേ തന്നെ നൽകിക്കഴിഞ്ഞു. പിന്നീട് വന്ന തകരാറുകളെ അനുകരിക്കുകയല്ല വേണ്ടത്, ആദ്യബാധ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിനാൽ ക്രിസ്തീയത്വത്തിൽ വിവാഹമോചനമില്ല. ക്രിസ്തീയത്വത്തിൽ വിവാഹമോചനമില്ല എന്ന് പറയുമ്പോൾ വിവാഹമോചനത്തിന് അവസരമുണ്ടാകുന്നില്ല. കാരണം രണ്ടുപേരും കൃപയ്ക്കധീനർ ആകുന്നു. മാനുഷിക പോരായ്മകൾ വന്നാൽ തന്നെ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാൻ കഴിയുന്നവരാണ് കൃപയ്ക്കധീനരായിട്ടുള്ളവർ. ഈ കൃപകളില്ലാത്തവർ ക്രിസ്തുവിന്റെ സഭയിൽ ഉണ്ടായിരിക്കുവാനും പാടില്ല. പുതിയ നിയമസഭ അതിനാൽ വിവാഹമോചന വിമുക്തമാണ്. എന്നാൽ വിശുദ്ധിയുടെ പ്രമാണത്തിൽ വേർപിരിയുവാനുള്ള സാധ്യത വചനം തള്ളിക്കളയുന്നു. അതിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഏതെങ്കിലും ഒരാളിൽ അവിശ്വസ്തത വന്നാൽ നിരപ്പിന് ഹേതുവില്ലാതെ അത് തുടർമാനമായ ജീവിത പാപമായി തീർന്നാൽ ഒരുവിധത്തിലും ഒന്നിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ തെറ്റില്ലാത്ത വ്യക്തി വിവാഹമോചനം കൂടാതെ പാർക്കണം. ദൈവസന്നിധിയിൽ ആ വിഷയം വയ്ക്കുകയും നിരപ്പിനായി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും വേണം. പങ്കാളിയിൽ ഒരാളുടെ മരണത്തിന് ശേഷം ആവശ്യമെങ്കിൽ പുനർവിവാഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 19:7 അടിസ്ഥാനത്തിൽ പുനർവിവാഹത്തിന് വ്യവസ്ഥയില്ല. അതിന്റെ വിശദീകരണം മർക്കോസ് 10 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഭർത്താവോ ഭാര്യയോ പരസ്പരം ഉപേക്ഷിച്ച് പുനർവിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ അത് വ്യഭിചാരമെന്ന് ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നു. അതായത് പരസംഗം ഹേതുവായി നീ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളെ പുനർവിവാഹം ചെയ്യുമ്പോൾ ഉപേക്ഷണത്തിന് ഏത് തെറ്റ് നീ ചൂണ്ടിക്കാണിക്കുന്നുവോ അതേ തെറ്റ് നിനക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങനെയുള്ളവർ വിവാഹം കൂടാതെ പാർക്കണം എന്ന് യേശുക്രിസ്തു കൽപ്പിച്ചിരിക്കുന്നു. ഈ കൽപ്പന കൊരിന്ത്യർക്കെഴുതിയ 1:7-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്,
വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞുവെന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവ് കൂടെ നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്.
ഞാനല്ല ക്രിസ്തുവത്രയെ പറയുന്നത്, ഞാനല്ല കർത്താവത്രയെ പറയുന്നത്. ഉപേക്ഷണം കൂടാതെ പാർക്കണം. അതല്ല എങ്കിൽ നിരപ്പിനു വേണ്ടി ശ്രമിക്കണം. ഒരുവിധത്തിലും ഒന്നിച്ചു പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവർ ആത്മികത മുൻനിർത്തി വിവാഹം കൂടാതെ പാർക്കണം എന്ന് വളരെ വ്യക്തമായി ക്രിസ്തുവിന്റെ വാക്കായി കൊരിന്ത്യ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നു. ക്രിസ്തുവിന്റെ മറുപടി ലേഖനത്തിൽ ചേർക്കുവാനൊരു കാരണമാണ്. അതായത് വിവാഹമോചനത്തെക്കുറിച്ച് പരീക്ഷന്മാർ പരീക്ഷിക്കുവാൻ ചോദിച്ച ചോദ്യമാണ് അഥവാ പഠിക്കുവാന്. പരീക്ഷകർക്ക് അതേ സ്വഭാവമുള്ള മറുപടി മാത്രമേ കർത്താവ് നൽകിയിട്ടുള്ളൂ. പരീക്ഷകർ കർത്താവ് യേശു ക്രിസ്തുവിനോട് നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അതേ സ്വഭാവമുള്ള മറുപടിയാണ് നൽകിയത്. യോഹന്നാന്റെ സ്നാനം എവിടെന്ന് ആ മറുചോദ്യത്തിൽ പരീശന്മാർ അവരുടെ ചോദ്യം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നും അവർ പരീക്ഷിക്കുവാൻ ചോദിച്ചു. കർത്താവ് യേശു ക്രിസ്തു ഒരു നാണയം എടുത്തു കാണിച്ച് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് മാത്രമേ മറുപടി നൽകിയുള്ളൂ. പരീക്ഷകർക്ക് അതേ സ്വഭാവമുള്ള മറുപടി മാത്രമേ സുവിശേഷങ്ങളിൽ കർത്താവ് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് മത്തായി 19 പരീശന്മാർ കർത്താവ് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ച ചോദ്യത്തിന് ആവർത്തന പുസ്തകത്തിൽ ഉത്തരവി അതുപോലെ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു നൽകുന്നത്. ഈ ഭാഗം എടുത്തു പറഞ്ഞിരിക്കുന്ന മർക്കോസ് 10 ഒരു പ്രത്യേകമായ പ്രയോഗം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ശിഷ്യന്മാർ വീട്ടിൽ വെച്ച കർത്താവ് യേശു ക്രിസ്തുവിനോട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി ചോദിക്കുന്നു. അതായത് പരീശന്മാർക്ക് കൊടുത്ത മറുപടിയിൽ അവർ വിശദീകരണത്തിനായി ചോദിച്ചു. പരീശന്മാർ പരീക്ഷിക്കുന്ന വിഷയങ്ങൾ കർത്താവ് വീട്ടിൽ വെച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ വിധത്തിൽ വളരെ വ്യക്തമായി കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പുതിയ നിയമ സഭയുടെ ഉപദേശം കൊടുത്തിട്ടുണ്ട്. വിവാഹമോചനമെന്ന വിഷയത്തിൽ ഏതു വിധത്തിൽ ആയിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പഠനത്തിൽ നിന്ന് വ്യക്തമാക്കപ്പെട്ട 3 സത്യങ്ങൾ എന്ന് പറയുന്നത്, 1, പരസംഗം ഹേതുവായി ഉപേക്ഷണം നടത്തി പുനർവിവാഹം ചെയ്താൽ ഏത് പാപം ചൂണ്ടിക്കാണിച്ച് വിവാഹമോചനം നടത്തിയോ ആ വ്യക്തി പുനർവിവാഹം ചെയ്യുമ്പോൾ അതേ പാപം ചെയ്യുന്നു, അതിൽ തുടരും. 2, അവിടെ യാതൊരു വ്യവസ്ഥയും കൂടുതലായി പറഞ്ഞിട്ടില്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർത്താവ് തീർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. 3, നിരപരാധിയായ വ്യക്തി ആത്മീകത മുൻനിർത്തി വിവാഹം കൂടാതെ പാർക്കണമെന്നും കൊരിന്ത്യ ലേഖനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്ക് തന്നെയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4, മാനുഷിക നിയമത്താൽ വിവാഹബന്ധത്തെ മുറിക്കാതെ നിരപ്പിന് ഹേതുണ്ടാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജീവിത സാഹചര്യങ്ങളുടെ വൈഷമ്യത നമ്മേക്കാൾ നന്നായി അറിയാവുന്ന സൃഷ്ടാവായ കർത്താവ് ഇവിടെ അത് പൂർണ്ണമായും പഠിപ്പിച്ചതുകൊണ്ട് ലേഖനത്തിൽ അപ്പോസ്തലന്മാർ വിവാഹമോചനത്തെക്കുറിച്ചോ പുനർവിവാഹത്തെക്കുറിച്ചോ അതിനുള്ള സഭയുടെ വ്യവസ്ഥകളെക്കുറിച്ചോ യാതൊന്നും എഴുതുന്നില്ല. പകരം വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തിൽ അന്യോന്യമുള്ള കടപ്പാടുകളെക്കുറിച്ചും മാത്രമേ രേഖയുള്ളൂ. വിവാഹമോചനം എന്ന വിഷയത്തിൽ 3 സുവിശേഷങ്ങളിലും കാണുന്ന ക്രിസ്തുവിന്റെ അരുളപ്പാടുകളുടെ സംഗ്രഹം ഈ വിധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി 19 3-11 വാക്യങ്ങൾ, മർക്കോസ് 10:11 വാക്യം, ലൂക്കോസ് 16:15, അതേപോലെ തന്നെ മത്തായി സുവിശേഷം 5 ഈ വിഷയം കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാക്കുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ്. 1, പരസ്പര സമ്മതത്താൽ പിരിയുന്നുവെന്നത് പുനർവിവാഹത്തിന് ന്യായീകരണമല്ല. 2, സാന്മാർഗിക നിയമം ക്രിസ്തു ക്രമപ്പെടുത്തി സ്ഥിരീകരിച്ച് ആദ്യത്തെ പോലെ ആക്കിയിരിക്കുന്നു. നിർദ്ദേശിക്കപ്പെട്ട കടപ്പാടുകൾ കടപ്പാടുകൾ തന്നെയാണ്, വിലക്കപ്പെട്ട പാപം വിലക്കപ്പെട്ടതും തന്നെയാണ്. പുതിയ നിയമസഭയ്ക്ക് യേശു ക്രിസ്തു വിവാഹമോചനം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. സുവിശേഷം മനുഷ്യന്റെ അധമവികാരങ്ങളെ സംഹരിക്കുന്നു. ആ അധമവികാരങ്ങൾ നിർവീര്യമാക്കപ്പെടാത്തവർ സുവിശേഷത്തിനും സഭയ്ക്കും യോജിച്ചവരല്ല. ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ ഇവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന വിവിധ അനർത്ഥങ്ങൾ പഴിചാരാതെ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യന് വിവാഹബന്ധം തകരാറിലാകുന്നതിന് ആരെയും പഴിചാരാനാകില്ല. വിവാഹാലോചനയിൽ ഉണ്ടായിരുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ, ദൈവ നടത്തിപ്പില്ലായ്മ എന്നിവയുടെ പ്രത്യാഘാതങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സംഭവിച്ചാൽ വചനത്തിനും സഭയ്ക്കും അതിൽ യാതൊരു പങ്കുമില്ല. വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃപയാലും സ്നേഹത്താലും കൈകാര്യം ചെയ്യുവാൻ സാധിക്കാതെ വരുന്നതിന്റെ ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാകും. അടുത്തത് ഏറ്റവും വൈഷമ്യകരമായ വേർപിരിയിലെ അവസ്ഥ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവിടെ നിരപരാധിയായ വ്യക്തിയെ സംബന്ധിച്ച് ആ വിധത്തിൽ ഒരു വേർപാടുണ്ടായാൽ വചനം പറയുന്നത് അത് വിശുദ്ധിയുടെ പ്രമാണത്താൽ ആയിരിക്കണം എന്ന് തന്നെയാണ്. അതായത് മറുഭാഗം നിരപ്പില്ലാതെ തുടർമാനമായി ജീവിക്കുന്ന അവസ്ഥ, ഒരുവിധത്തിലും ഒന്നിച്ച് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായാൽ നിരപ്പിനായി ആഗ്രഹിച്ച വിഷയം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കാത്തിരിക്കും. എന്നാൽ ആ വിധത്തിൽ ഒരു വിധത്തിലും ഒന്നിച്ചു പോകുവാൻ കഴിയാതെ വന്നാൽ വിശുദ്ധിയുടെ മാനദണ്ഡം പുലർത്തുന്ന വിശ്വാസി പുനർവിവാഹം കൂടാതെ പാർക്കണം. കാരണം വേർപിരിയൽ 2 വിധത്തിലുണ്ട്. ഒന്ന് നിയമപ്രകാരമുള്ള വിവാഹമോചനം, രണ്ട് മാനസികവും ശാരീരികവുമായി അകന്നു കഴിയുക എന്നുള്ളത്. ഇത് രണ്ടും വചനപ്രകാരം അനുവദനീയമല്ല. എന്നാൽ വിശുദ്ധിയുടെ പ്രമാണമാണെങ്കിൽ കൂടി ആദ്യത്തേത് ഒട്ടും അനുവദിക്കപ്പെട്ടിട്ടില്ല. അത് നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ വചനത്തിനും സഭയ്ക്കും അതിൽ പങ്കില്ല എന്നുകൂടെ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ സത്യങ്ങളാണ് 1 കൊരിന്ത്യർ 7 അതിന്റെ 10-11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. വിവാഹമോചനം എന്ന വൈഷമ്യകരമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു വിശ്വാസി കുറഞ്ഞ വർഷം 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. 1, ഈ വേർപാട് വിശുദ്ധിയുടെ പ്രമാണത്തിൽ ആകുന്നു. 2, ഇനി എനിക്ക് ഏകമായി നിലകൊള്ളുവാൻ സാധിക്കും. ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയതിനു ശേഷം മാത്രമേ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെടുന്ന പാപമാണ്. എന്നാൽ യഥാർത്ഥ അനുതാപം ആ മുറിവിനെ ഒരു കറുത്ത പാട് അവശേഷിപ്പിച്ചെങ്കിലും ഉണക്കിയെന്ന് വരാം. എന്നാൽ പുനർവിവാഹത്തോടുകൂടെ അത് പരിഹരിക്കപ്പെടാത്ത തുടർമാനമായ പാപമായിരിക്കും. ആ മുറിവ് ഉണങ്ങുന്നതല്ല, അത് നാം മനസ്സിലാക്കണം. 3 ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. 1, എന്തുകൊണ്ട് ക്രിസ്തു ആവർത്തന പുസ്തകത്തിലെ വിവാഹമോചനത്തിന് അനുവാദം റദ്ദാക്കി പൂർവസ്ഥിതിയിലാക്കി? 2, എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരിടത്തും വിവാഹമോചനത്തിന് വ്യവസ്ഥ കാണുന്നില്ല? 3, എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ ക്രിസ്തു പുനർവിവാഹം അനുവദിക്കുന്നില്ല? ഈ 3 ചോദ്യങ്ങൾക്കും നൽകപ്പെടുന്ന ഏക മറുപടി ഈ വിഷയത്തിലെ ഏറ്റവും ഗൌരവമാർന്ന ആത്മീക സത്യത്തെ വെളിപ്പെടുത്തുന്നു. അതായത്, ക്രിസ്തീയ വിവാഹത്തിന് അനുഗ്രഹീതമായ ഒരു ആത്മീകർത്ഥമുണ്ട്. ക്രിസ്തീയ വിവാഹം ക്രിസ്തുവിന്റെയും സഭയുടെയും നിഴലായിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും പുതിയ നിയമസഭയ്ക്ക് വിവാഹമോചനം അനുവദിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവും കാന്തിയായ സഭയും, അത് ആദിമുതലുള്ള മർമ്മമാണ്. ന്യായപ്രമാണകാലത്ത് ആ മർമ്മം വെളിപ്പെട്ടിരുന്നില്ല. കൃപായുഗത്തിൽ അഥവാ പുതിയ നിയമകാലത്ത് ആ മർമ്മം പൂർണ്ണമായി വെളിപ്പെട്ടു. കൃപായുഗത്തിൽ അഥവാ പുതിയ നിയമകാലത്ത് ക്രിസ്തുവും കാന്തയായ സഭയും എന്ന മർമ്മം പൂർണ്ണമായും വെളിപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഭയും വിവാഹമോചനവും ആ വിഷയം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് വിവാഹമോചനം അനുവദിക്കുവാൻ കഴിയുകയില്ല? 1, വിവാഹമോചനം പുതിയ നിയമസഭയുടെ ആത്മീക അർത്ഥത്തിന് വിരുദ്ധമാണ്. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന് ഘടകവിരുദ്ധമായ അർത്ഥത്തെ വെളിപ്പെടുത്തുന്നു. 2, വിവാഹമോചനം ക്രിസ്തുവിന്റെ കൽപ്പനയുടെ വ്യക്തമായ ലംഘനമാണ്. കാരണം മനുഷ്യൻ വേർതിരിക്കരുതെന്ന് കർത്താവായ യേശു ക്രിസ്തു വളരെ ഗൗരവമായി കൽപ്പിച്ചിരിക്കുന്നു. 3, സഭ നൽകുന്ന വിവാഹ ഉടമ്പടിക്ക് നിരക്കാത്തതാണ് വിവാഹമോചനം എന്നുള്ളത്. അതുകൊണ്ട് സഭയ്ക്ക് വിവാഹമോചനം ഒരിക്കലും അനുവദിക്കുവാൻ കഴിയുകയില്ല. ദൈവം ഏവരുടെയും പാപം ക്ഷമിക്കുന്നതുപോലെ, ദീർഘക്ഷമ കാണിക്കുന്നതുപോലെ വിട്ടുവീഴ്ച കാണിക്കണമെന്ന് ചിലർ കരുതുന്നുണ്ട്. എന്നാൽ ദൈവം പാപം ക്ഷമിക്കുന്നത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ദൈവത്തിന്റെ നീതിക്കും വിശുദ്ധിക്കും യേശുക്രിസ്തു മുഖാന്തരം സംതൃപ്തി വരുന്ന ഘട്ടങ്ങളിലാണ് പാപക്ഷമയുടെ അനുഗ്രഹം മനുഷ്യൻ പൂർണ്ണമായി പ്രാപിക്കുന്നത്. അടുത്തത് സഭയും പുനർവിവാഹവും. പുനർവിവാഹം സഭ നിർവഹിക്കുന്നത് ദൈവകൽപ്പനയുടെ പരസ്യമായ ലംഘനമാണ്. ക്രിസ്തീയ വിവാഹം സഭ നിർവഹിക്കുമ്പോൾ വചനാനുസരണമായ ഒരു ശുശ്രൂഷയാണ്, അത് മാന്യമായ ഒരു ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ ദൈവിക പദ്ധതികൾ കുടുംബത്തിലൂടെ നിറവേറപ്പെടുന്ന ശുശ്രൂഷയാണ്. ഒടുവിലായി ക്രിസ്തുവും സഭയും തമ്മിലുള്ള മാർമിക സത്യം വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. എന്നാൽ പുനർവിവാഹം സഭ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവ സന്നിധിയിൽ യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുവാൻ അനുവദിച്ച ശേഷം, അതായത് കൽപ്പനാലംഘനം നടത്തിയതിനു ശേഷം, വീണ്ടും മറ്റൊരാളുമായി യോജിപ്പിക്കുവാൻ ദൈവസന്നിധി രൂപപ്പെടുത്തുന്നുവെന്ന വിരോധാഭാസം സംഭവിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരിക്കൽ യോജിപ്പിച്ചതിനെ വേർപെടുത്തുവാൻ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയെ അഥവാ സഭയെ മനുഷ്യർ ഉപയോഗിക്കാത്തത്? അഥവാ വിവാഹത്തിന് സഭയിലേക്ക് വരുന്നവർ വിവാഹമോചനത്തിന് സഭയിലേക്കല്ല വരുന്നത്, പകരം കോടതിയിലേക്കാണ് പോകുന്നത്. കാരണം സഭയ്ക്ക് അത് അസാധ്യമെന്ന് സ്വാഭാവികമായി തന്നെ തെളിയപ്പെടുന്നു. ദൈവം യോജിപ്പിച്ചതിനെ ദൈവം വേർതിരിച്ചു കൊടുക്കുകയില്ല, മനുഷ്യൻ വേർതിരിക്കുവാനും പാടില്ല എന്നാണ് വ്യവസ്ഥ. അതുകൊണ്ട് 1 വ്യവസ്ഥ സാധിക്കാത്തതുകൊണ്ട് നിയമത്തിന്റെ പഴുതിലേക്ക് പോകുവാനുള്ള പ്രവണതയാണ് സാധാരണ കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ മടങ്ങി സഭയിലേക്ക് ഒരു പുനർവിവാഹ ആവശ്യവുമായി വരുന്നത് വാസ്തവത്തിൽ തികച്ചും തെറ്റുതന്നെയാണ്.
ദൈവസന്നിധിയിൽ വിവാഹ മോചനവുമില്ല, പുനർവിവാഹവുമില്ല. മനുഷ്യൻ വേർതിരിക്കുവാൻ അനുവാദമില്ലെന്നിരിക്കെ മനുഷ്യന്റെ അടുത്തേക്ക് അഥവാ കോടതിയിലേക്ക് പോയി നിയമപരമായി വേർപെട്ട ശേഷം വീണ്ടും യോജിപ്പിക്കുവാൻ ദൈവസന്നിധി രൂപപ്പെടുത്തുന്നത് തികച്ചും അപഹാസ്യമാണ്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് പുനർവിവാഹ ശുശ്രൂഷ ജീവിത പങ്കാളിയുടെ മരണശേഷം ഒരു വ്യക്തിക്ക് ആവശ്യമെങ്കിൽ മാത്രമേ നിർവഹിക്കുവാൻ സാധിക്കൂ. റോമാലേഖനം 7-ാം അധ്യായത്തിൽ ആ വ്യവസ്ഥ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. 5-ാമതായി, വിവാഹ മോചനത്തിന് മനുഷ്യനെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് പുനർവിവാഹത്തിന് മാനുഷിക വ്യവസ്ഥകളെ സ്വീകരിക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം ലോകത്തിന് വിവാഹ മോചനത്തിനും പുനർവിവാഹത്തിനും വ്യവസ്ഥകളുണ്ട്. വചനം അനുവദിക്കാത്ത സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് നയിക്കാവുന്ന ജീവിതം വിവാഹ മോചനവും പുനർവിവാഹവും ആ പട്ടികയിൽ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. അതിന് ഉത്തരവാദിത്വം ആ വ്യക്തിയും ദൈവവും മാത്രമായിരിക്കണം. പുതിയ നിയമസഭയുമായുള്ള ബന്ധത്തിൽ വിവാഹമോചനവും പുനർവിവാഹവും തീർത്തും അസാധ്യം തന്നെയാകും. Thank you.